എഫേസ്യർ അധ്യായം 5. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ, അതിനാൽ ദൈവത്തെപ്പോലെയാകുവാൻ ശ്രമിക്കുക. സ്നേഹത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കുക. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ക്രിസ്തു സ്വയം നമുക്ക് നൽകി. അവൻ ദൈവത്തിന് സുഗന്ധം നിറഞ്ഞ വഴിപാടും യാഗവുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കിടയിൽ ലൈംഗിക പാപം അരുത്. യാതൊരുവിധ ദുഷ്ടതയോ അത്യാഗ്രഹമോ പാടില്ല. എന്തെന്നോ, അതൊന്നും ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന് ചേർന്നതല്ല. നിങ്ങൾക്കിടയിൽ ദുഷിച്ച വാക്കുകളും ഉണ്ടാകരുത്. വിഡ്ഢിത്തരങ്ങളോ വൃത്തികെട്ട തമാശകളോ നിങ്ങൾ പറയാതിരിക്കുക. അതൊന്നും നിങ്ങൾക്ക് ചേർന്നതല്ല. പക്ഷേ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ലൈംഗിക പാപം ചെയ്യുന്നവനോ ദുഷ്ടത പ്രവർത്തിക്കുന്നവനോ വിഗ്രഹാരാധന ചെയ്യുന്നവനോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്ത് ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന വസ്തുത നിങ്ങൾക്കുറപ്പിക്കാം. വിഗ്രഹാരാധകർ വ്യാജ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അസത്യങ്ങൾ പറഞ്ഞ് ആരും നിങ്ങളെ വഞ്ചിക്കാൻ ഇടകൊടുക്കരുത്. ദൈവത്തിന്റെ ഉഗ്രമായ കോപം അനുസരിക്കാത്തവരുടെ മേൽ പതിക്കാൻ ഇത്തരം ചെയ്തികൾ കാരണമാകും. അതിനാൽ ഇതേ പെരുമാറ്റം അവരോടുകൂടെ ചെയ്യരുത്. മുമ്പ് നിങ്ങൾ ഇരുട്ടു നിറഞ്ഞവരായിരുന്നെങ്കിലും ഇപ്പോൾ നിങ്ങളിൽ കർത്താവിന്റെ പ്രകാശം നിറഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രകാശത്തിന്റെ കുഞ്ഞുങ്ങളെപ്പോലെ കഴിയുക. പ്രകാശം എല്ലാത്തരം നന്മകളെയും സൽജീവിതത്തെയും സത്യത്തെയും കൊണ്ടുവരുന്നു. കർത്താവിനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്ന് പഠിക്കുക. ഇരുട്ടിലാണ്ടവരുടെ പ്രവൃത്തികൾ ചെയ്യരുത്. അത് നന്മയൊന്നും ചെയ്യുകയില്ല. ഇരുട്ടിലെ ആ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നന്മകൾ ചെയ്യുക. അവർ ചെയ്യുന്ന രഹസ്യപ്രവൃത്തികളെപ്പറ്റി പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ലജ്ജാകരമാണ്. അവ തെറ്റാണെന്ന് നാം തെളിയിക്കുമ്പോൾ പ്രകാശം അവയുടെ യഥാർത്ഥ രൂപം കാണുക എളുപ്പമാക്കുന്നു. പ്രകാശമാണ് എല്ലാം എളുപ്പത്തിൽ ദൃശ്യമാക്കുന്നത്. അതിനാലാണ് നാം ഇങ്ങനെ പറയുന്നത്:
ഉറങ്ങുന്നവനെ ഉണരൂ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കൂ, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
അതിനാൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ ശ്രദ്ധാലുവാകുക. അജ്ഞരായവരെ പോലെ ജീവിക്കരുത്. വിവേകത്തോടെ ജീവിക്കുക. നന്മ ചെയ്യാൻ ലഭിക്കുന്ന എല്ലാ അവസരവും നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. കാരണം ഇത് ചീത്തക്കാലമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് വിഡ്ഢിത്തരം കാട്ടരുത്. കർത്താവിന് വേണ്ടത് ചെയ്യാൻ പഠിക്കുക. വീഞ്ഞു കുടിച്ച് മത്തരാകാതിരിക്കുക. അത് നിങ്ങളെ ആത്മീയമായി നശിപ്പിക്കും. എന്നാൽ ആത്മാവിനാൽ നിറയപ്പെടുക. സങ്കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും ആത്മീയ ഗാനങ്ങളാലും പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനായി പാടുകയും സംഗീതം ഉണ്ടാക്കുകയും ചെയ്യുക. എല്ലാറ്റിനും പിതാവായ ദൈവത്തോട് നന്ദി പറയുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന് നന്ദി പറയുക. നിങ്ങൾ അന്യോന്യം അനുസരിക്കുവാൻ സന്നദ്ധരാകുക. എന്തെന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ ആദരിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്നതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അധികാരത്തിൻ കീഴിലാകുക. ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷകനുമാകുന്നു. സഭ ക്രിസ്തുവിന്റെ അധികാരത്തിൻ കീഴിലാണ്. ഭാര്യമാരെ, നിങ്ങൾക്കും അങ്ങനെ തന്നെ. എല്ലാ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. ക്രിസ്തു സഭയ്ക്കു വേണ്ടി മരിച്ചു. സഭയെ വിശുദ്ധമാക്കാനാണ് അവൻ മരിച്ചത്. സഭയെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ ക്രിസ്തു സുവിശേഷ പ്രസംഗം ഉപയോഗിച്ചു. തേജസ്സുള്ള ഒരു മണവാട്ടി എന്ന പോലെ സഭയെ തനിക്കു വേണ്ടി നൽകുവാനാണ് ക്രിസ്തു മരിച്ചത്. സഭയെ ശുദ്ധീകരിച്ച് തെറ്റുകുറ്റങ്ങളോ ദുഷ്ടപാപങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള തിന്മകളോ ഇല്ലാതാക്കാനാണ് ക്രിസ്തു മരണം വരിച്ചത്. ഭർത്താക്കന്മാരും അങ്ങനെ വേണം ഭാര്യമാരെ സ്നേഹിക്കാൻ. സ്വന്തം ശരീരത്തെന്ന പോലെ അവൻ ഭാര്യമാരെ സ്നേഹിക്കണം. തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വയം സ്നേഹിക്കുകയാണ്. എന്തെന്നോ, ആരും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുകയില്ല. എല്ലാവരും സ്വന്തം ശരീരത്തെ തീറ്റിപ്പോറ്റി പരിപാലിക്കുന്നു. അതുതന്നെ ക്രിസ്തുവും സഭയ്ക്കു വേണ്ടി ചെയ്യുന്നു. കാരണം നമ്മൾ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാകുന്നു. തിരുവെഴുത്ത് പറയുന്നു,
അതിനാൽ ഒരു പുരുഷൻ തന്റെ അപ്പനമ്മമാരെ വിട്ട് തന്റെ ഭാര്യയോട് ഒട്ടിച്ചേരുന്നു, അവരിരുവരും ഒരു ദേഹമായി തീരുന്നു.
ആ രഹസ്യ സത്യം വളരെ പ്രധാനമാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും പറ്റിയാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം സ്നേഹിക്കുന്നതുപോലെ സ്വന്തം ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ആദരിക്കുകയും വേണം.